2020 ഏപ്രിൽ 29 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 10 പേജിൽ നിന്ന്. ചരിത്രം അടയാളപ്പെടുത്തിയ കേരളം, കടലുകൾക്കപ്പുറത്തെ അഭിമാനം. ദ്രാവിഡ മുന്നേറ്റ കഴകം കേരള സ്റ്റേറ്റ് ഓർഗനൈസർ ഡോക്ടർ അമൃതം റജിയുടെ ലേഖനം. ലോക ഭൂപടത്തിൽ ചരിത്രം കേരളത്തെ വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. രാജ്യത്തെ കോവിഡ് ബാധിതരിൽ അഞ്ചിലൊരു ഭാഗമുണ്ടായിരുന്ന കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെയും മറ്റ് മന്ത്രിമാരുടെയും ആരോഗ്യ പോലീസ് സേനാ വിഭാഗങ്ങളുടെയും ശക്തമായ ഇടപെടലിലൂടെയും പൊതുജന ആരോഗ്യ സംവിധാനത്തിലൂടെയും കോവിഡിനെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടിയിരിക്കുന്നു. DMK നേതാവും തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായ ദളപതി MK സ്റ്റാലിൻ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ഈ മാതൃക തമിഴ്നാട്ടിൽ നടപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാർച്ച് 24 100 രോഗികളുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കേരളം ശക്തമായി തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. വികേന്ദ്രീകരണ സംവിധാനം ശക്തമായി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2 പ്രളയങ്ങളെയും കഴിഞ്ഞ വർഷമുണ്ടായ നിപ്പ വൈറസ് ബാധയെയും അതിജീവിച്ച സംസ്ഥാനം. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തെ അമേരിക്കൻ പത്രങ്ങൾ ഉൾപ്പെടെ ലോകമാധ്യമങ്ങൾ പ്രശംസിക്കുകയാണ്. മിക്ക വിദേശ രാജ്യങ്ങളും കേരള മാതൃകയെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അഭിനന്ദിക്കുന്നു. കോവിഡ് വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ കുടുങ്ങിപ്പോയ അതിഥി തൊഴിലാളികൾക്കായി താമസ സൗകര്യം ഒരുക്കിയതും ഭക്ഷണമില്ലാതെ വലഞ്ഞ പാവങ്ങൾക്കായി സൌജന്യ ഉച്ചഭക്ഷണം നൽകിയതുമടക്കം സർക്കാരിന്റെ കരുതലും ജാഗ്രതയും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. സമയബന്ധിതമായ പരിശോധന, ഐസൊലേഷൻ എന്നിവയോടൊപ്പം പോലീസ് സേനയെയും മാധ്യമങ്ങളെയും ഒന്നിച്ചു നിർത്തി ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രത നൽകിയതുമാണ് രോഗപ്രതിരോധം ഫലപ്രദമാകുന്നതിന് കാരണമായത്. വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഭക്ഷണമടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കൃത്യമായി ആളുകളിലെത്തിക്കുന്നതിനും വ്യാജവാർത്തകൾ ഇല്ലാതാക്കുന്നതിനും കേരള സർക്കാരും സാമൂഹ്യ സംഘടനകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ എടുത്തു പറയേണ്ട കാര്യമാണ്. 600,000 വരുന്ന മറുനാട്ടിലുള്ള പ്രവാസി സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാനും അവർക്കാവശ്യമായ ചികിത്സയും താമസവും ഒരുക്കുന്നതിനും മാർഗരേഖ തയ്യാറാക്കിയതും വളരെ പ്രശംസനീയമാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കൊറോണാനന്തര കാലത്ത് അതിജീവിച്ച സ്റ്റേറ്റ് എന്ന ടാഗ് ലൈനിലാവും കേരളമിനി ലോകത്തറിയപ്പെടുക. നിപ്പ, ഓഖി, പ്രളയം തുടങ്ങിയ ഘട്ടങ്ങളിലെല്ലാം ഇത് ലോകം കണ്ടു. കോവിഡ് പ്രതിരോധത്തിനായുള്ള ഹോസ്പിറ്റലും ചിലവ് കുറഞ്ഞ വെന്റിലേറ്ററും തുടങ്ങി ജനകീയ അടിസ്ഥാനത്തിലുള്ള മാസ്ക് നിർമ്മാണം വരെ ഇതിന് ഉദാഹരണങ്ങളാണ്. പൊതുമേഖലയ്ക്ക് കീഴിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണ സംവിധാനം തുടങ്ങിയവ ലോകത്തിന് കൗതുകമാവുകയും മാതൃകയാവുകയും ചെയ്യും. കുടുംബശ്രീ എന്ന പേരിൽ സ്ത്രീകളെ അണിനിരത്തി കേരളത്തിലെ അടിസ്ഥാന തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്ന രീതി തുടങ്ങിയവ പഠനവിധേയമാകും. നിക്ഷേപ സൌഹൃദമല്ലാത്ത സംസ്ഥാനമെന്ന ദുഷ്പേര് അങ്ങനെ കേരളത്തെ വിട്ടകലും. നിക്ഷേപകർ കേരളത്തെ ലക്ഷ്യം വയ്ക്കും. കേരളത്തിന് പുതിയ സാധ്യതകൾ തുറക്കും. ഇന്ന് ഭരണാധികാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന പ്രവാസികളുടെ തിരിച്ചുവരവ് തന്നെ എടുക്കാം. നെഗറ്റീവ് അപ്രോച്ചാണ് പലരും ഇക്കാര്യത്തിൽ പുലർത്തുന്നത്. എന്നാൽ പ്രവാസികൾ മറുനാട്ടിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇത്രയും കാലം അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സമ്പത്ത് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും അവർ നിക്ഷേപിക്കുക. ഇതിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തും സാമ്പത്തിക മേഖല ശക്തിപ്പെടുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. പ്രവാസികൾക്കായി സർക്കാർ ബോണ്ട് ഇറക്കണമെന്ന ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മേഖലകൾ താനെ തുറന്നുവരും. അവസരങ്ങൾ തേടിയുള്ള യാത്ര കണ്ടെത്തലുകളിലേക്ക് നയിക്കും. ടൂറിസം മേഖല ശക്തി പ്രാപിക്കും. കോവിഡിന് ശേഷം കേരളം ഗ്ലോബലായി നേടിയെടുക്കുന്ന സൽപ്പേരും നമ്മുടെ ടൂറിസം സാധ്യതകളും പ്രവാസി നിക്ഷേപവും ചേരുന്നതോടെ കേരളം വളരെ വലിയ മുന്നേറ്റങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. ചെറിയ പലിശയ്ക്ക് സർക്കാർ തന്നെ പ്രവാസികൾക്കായി കടപ്പത്രങ്ങൾ ഇറക്കിയാൽ സർക്കാരിന് കോടികൾ സ്വരൂപിക്കാനാകും. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് ഇതിന് കഴിയില്ല എന്നതാണ് തടസ്സം. എങ്കിലും കോവിഡ് റീബിൽഡിംഗ് എന്ന ലക്ഷ്യത്തോടെ ഈ ആവശ്യത്തിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ശക്തമാക്കാവുന്നതാണ്. ഇത് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന് വായ്പയ്ക്കായി വിദേശ ബാങ്കുകളെ സമീപിക്കേണ്ടി വരില്ല. വിദേശ രാജ്യങ്ങളും അവിടങ്ങളിലെ രീതിയും അറിയുന്ന പ്രവാസികൾക്ക് ഇന്റർനെറ്റ് അധിഷ്ഠിത ബിസിനസ്സുകളും വിജയിപ്പിക്കാനാകും. ഓൺലൈൻ വിദ്യാഭ്യാസം മുതൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം വരെ ഇതിലുൾപ്പെടും. നാം കോവിഡ് ഭീതിയെ മറികടക്കുന്നതോടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മേഖലയായിരിക്കും ആരോഗ്യമേഖല. മെഡിസിൻ, നഴ്സിംഗ് മേഖലയ്ക്ക് വിലയേറും. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഇന്നത്തെ നമ്മുടെ അംബാസഡർമാർ. അവരുടെ പ്രവർത്തന മികവുകൊണ്ടാണ് ഇത് സാധിച്ചത്. ഇത്തരം ലോകോത്തര മേന്മയുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ഇനിയും അപ്ഡേറ്റ് ചെയ്യണം. ഇതിനായി വൻതോതിൽ നിക്ഷേപം നടത്താൻ വിദേശ നിക്ഷേപം കേരളത്തെ തേടിയെത്തും. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരും വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും സൃഷ്ടിച്ച സൽപ്പേര് കേരളത്തിലെ മെഡിക്കൽ ടൂറിസത്തിന് കരുത്തേകും. നിർമ്മാണ മേഖലയും പ്രതീക്ഷയ്ക്ക് വകം നൽകും. സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുവാൻ ആവശ്യമായ മേഖലയിൽ ആവശ്യക്കാരേറും. കോവിഡിന് ശേഷമുള്ള അവസ്ഥ ഇങ്ങനെ പ്രതീക്ഷ നിറഞ്ഞതാണെങ്കിലും അതിനെ പ്രതിലോമപരമായി വിലയിരുത്തുകയും ഭയപ്പെടുകയുമാണ് ശരാശരി മലയാളികളെല്ലാം. അതിനു പകരം പ്രതീക്ഷാ നിർഭരമായ ചിത്രം രൂപപ്പെടുത്തുകയാണ് കേരള സർക്കാരും മറ്റു രാഷ്ട്രീയ സാമൂഹിക സേവനദാതാക്കളും ചെയ്യേണ്ടത്. കടലുകൾക്കപ്പുറത്തേക്ക് കേരളം അറിയപ്പെടുകയാണ്. അങ്ങനെ നാളത്തെ വിലയേറിയ മികച്ച ബ്രാൻഡായി കേരളം മാറാൻ പോവുകയാണ്.